നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/malayalam സന്ദർശിക്കുക.
ഓസ്ട്രേലിയൻ ഭവന വിപണി തുടർച്ചയായ 16-ാമത്തെ മാസവും കിതപ്പില്ലാതെ കുതിക്കുകയാണെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു. പലയിടത്തും വീടുകൾ കിട്ടാനില്ല. പ്രതീക്ഷിക്കുന്നതിലും കൂടിയ വിലയ്ക്ക് വീടുകൾ വിറ്റുപോകുന്നതിനാൽ വീട് വാങ്ങാൻ സാധിക്കുന്നില്ലെന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നു. എന്താണ് ഭവനവിപണിയിലെ സാഹചര്യം? വീട് വാങ്ങുന്നവരും വിൽക്കുന്നവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതേപ്പറ്റിയാണ് ഇനി നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മലയാള പ്രക്ഷേപണമായ SBS മലയാളത്തിൽ പോഡ്കാസ്റ്റുമായി ഞാൻ ജോജോ ജോസഫ്. ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ ഓസ്ട്രേലിയൻ ഭവനവിപണിയിൽ 0.8% വർദ്ധനവുണ്ടായെന്നാണ് കോർലോജിക്കിന്റെ റിപ്പോർട്ട് പറയുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിമാസ വർദ്ധനവ് കൂടിയാണ് മെയ് മാസത്തിൽ രേഖപ്പെടുത്തിയത്. കാൻബറയെയും മെൽബണേയും പിന്തള്ളി ഭവനവിലയിൽ ബ്രിസ്ബെയിൻ രാജ്യത്തെ ഏറ്റവും ചെലവേറിയ 2-ാമത്തെ തലസ്ഥാന നഗരമായി മാറിയെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. മെയ് മാസത്തിൽ പെർത്തിലാണ് വീട് വിലയിൽ ഏറ്റവും വലിയ വർദ്ധനവ് രേഖപ്പെടുത്തിയത്, 2%. അഡലേഡിൽ 1.8%, ബ്രിസ്ബെയിനിൽ 1.4% വളർച്ചയുണ്ടായി. രാജ്യത്ത് ഹൊബാർട്ടിലും ഡാർവിനിലും മാത്രമാണ് വിലയിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തിയത്. വീട് വില കൂടുവാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നായി ചൂണ്ടിക്കാണിക്കുന്നത് വിപണിയിൽ ആവശ്യത്തിന് വീടുകൾ ലഭിക്കാനില്ല എന്നതാണ്. ആവശ്യക്കാർ ആവശ്യത്തിലേറെ ഉള്ളതുകൊണ്ട് തന്നെ വില ഉയരുന്നതിനും ഉയർത്തുന്നതിനും ഒരു മടിയുമില്ലെന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നു. സിഡ്നിയിൽ ഒരു വീട് വാങ്ങുവാൻ ശ്രമിക്കുന്ന ജിനു പീറ്റർ നിലവിലെ തന്റെ അനുഭവങ്ങൾ വിവരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം.
ഞാനിപ്പോ 5-6 മാസമായിട്ട് വീട് നോക്കുന്ന ഒരു പരിപാടിയിലാണ്. എല്ലാ ശനിയാഴ്ച ഞായറാഴ്ച തന്നെയാണ് പരിപാടി. പക്ഷെ അവൈലബിലിറ്റി വളരെ കുറവാണ്. ഉള്ളതായാലും ഏജന്റുമാര് പറയുന്ന പോലെ ഒരു ഫിക്സ്ഡ് പ്രൈസ് ഒന്നല്ല. കൂടുതലും നമ്മൾ വിചാരിക്കുന്ന പോലെ പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അതായത് ഒരു ഒരു പ്രൈസ് ഉണ്ടാവും, ഒരു പ്രൈസ് ഗൈഡ് ഉണ്ടാവും. ഇപ്പൊ അങ്ങനെയല്ല. ഞാൻ കണ്ടിടത്തോളം അവർ പ്രൈസ് ഗൈഡ് ഇല്ല. ഇപ്പൊ നമ്മള് ഏജന്റുമാരെ വിളിച്ചാൽ പോലും അവര് ആദ്യം പറയുന്നത് ബയേഴ്സിന്റെ ഒരു ഫീഡ്ബാക്ക് നോക്കിയിട്ടേ പ്രൈസ് വരെ ഇടുന്നേ ഉള്ളൂ. പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഒരു പ്രൈസ് ഉണ്ടാവും, ഒരു സാധനം മേടിക്കുമ്പോൾ ഒരു പ്രൈസ് അതിനുണ്ടാവുമല്ലോ. ഇപ്പൊ അങ്ങനെയല്ല. എനിക്ക് കണ്ടത് വെച്ചിട്ട് ഇപ്പം പ്രൈസ് അവര് വരുന്ന ആളും കിട്ടുന്ന കാശെന്ന് പറയുന്നില്ല. ഇപ്പൊ 50 പേരുണ്ടെങ്കിൽ 50 പേരില് എല്ലാവരും വീട് വരുന്നവർക്ക് ഒരു ഭൂരിഭാഗം ആളുകൾക്ക് ഇഷ്ടപ്പെടും. അപ്പൊ അവരൊരു ഓഫർ അതിനകത്ത് ഇടും. അപ്പൊ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീക്കാണ് അവർ ആക്ച്വലി ഓക്കെ എന്റെ വീടിന് ഇത്ര രൂപ, അതായത് ആസ് എ സെല്ലർ ദേ വിൽ ഡിസൈഡ് ദിസ് ഈസ് വാട്ട് ഐ നീഡ് ഫോർ ദി നെക്സ്റ്റ് വീക്ക് എന്നുള്ള രീതിയിൽ അവര് വേറൊരു പ്രൈസ് നെക്സ്റ്റ് വീക്ക് വരും. അപ്പൊ ഒരു വീട് എനിക്ക് തോന്നുന്നു ഞാനിപ്പോ ഒരു വീടിനെ നിങ്ങൾ ഫോളോ ചെയ്യുവാണ്, നമ്മൾ ഫോളോ ചെയ്യുവാണെങ്കിൽ അതായത് ഈ ആഴ്ച നമ്മൾ പോയി കാണുമ്പോൾ വില ഉണ്ടാവില്ല, അടുത്ത ആഴ്ച പോകുമ്പോ അതിന് വില വരും, അതും കഴിഞ്ഞിട്ട് പിന്നെ ഒരു 1.5-2 ആഴ്ച കഴിഞ്ഞിട്ടാണ് അത് വിറ്റ് പോകുന്നത്. അപ്പം ആസ് എ സെല്ലർ ദേ ഗെറ്റ് ഇനഫ് മണി, ബട്ട് ആസ് എ ബയർ ഐ ഡോണ്ട് തിങ്ക് വി ആർ ഗെറ്റിംഗ് ഗുഡ് ഡീൽ ഹിയർ. അതാണ് എന്റെ ഒരു അവസ്ഥ ഇപ്പൊ.
ഈ ഇത്രയും കൂടിയ വിലക്കൊക്കെ വീടുകൾ വാങ്ങാൻ ആളുകൾ തയ്യാറാണോ?
എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് തയ്യാറാണോ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒത്തിരി ആളുകളുണ്ട്. നമ്മൾ എല്ലാ ഇൻസ്പെക്ഷന് പോകുമ്പോഴായാലും നമ്മൾ വിചാരിക്കുന്നത് ഇൻസ്പെക്ഷൻ പോയി ആളുകൾ കുറവായിരിക്കും എന്ന് വിചാരിക്കും ഏരിയ വൈസ് നോക്കിയാൽ തന്നെ. പക്ഷെ എല്ലാ സ്ഥലത്തും ഞാൻ ഇതുവരെ ഒരു വീടും ഒറ്റയ്ക്ക് പോയി കണ്ടിട്ടില്ല. എല്ലായിടത്തും ഒരു മിനിമം ഒരു 20 ആളുകളെങ്കിലും ഇൻസ്പെക്ഷന് വരുന്നതാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പം ഇച്ചിരി മാർക്കറ്റ് ഇച്ചിരി എല്ലാവർക്കും വീട് നോക്കുന്ന ഒരവസ്ഥയിലോട്ടാണ് പോകുന്നത്. എനിക്ക് ഞാൻ കണ്ടിട്ട് എല്ലായിടത്തും ക്യൂ ആണ് ഇൻസ്പെക്ഷന്. എന്റെ ഭാഗത്ത് ഞാനും ചിന്തിച്ചു, ഞാനതിപ്പോ വീട് മേടിക്കണോ എന്ന് വരെ ചിന്തിച്ചു പോയി. ബിക്കോസ് അത് ആ രൂപയ്ക്ക്, അതായത് അത് ഒരു സെല്ലർ എന്ന രീതിയിൽ ആളുകൾ ചിന്തിക്കുമ്പോൾ അതൊരു മോഹവിലയായിട്ട് എനിക്ക് തോന്നുന്നു. ചില വീടുകളൊക്കെ നമ്മൾ ഈ പറയും പോലെ ഒന്ന് റെനോവേറ്റ് പോലും ചെയ്യാതെ, അതായത് ആ താമസിച്ച വാടെ തന്നെ വിൽക്കുന്നവരും ഇവിടെ ഉണ്ട്. ഈ ഒരു ഇത് ഇൻസ്പെക്ഷൻ കാണിക്കുന്നതില്ലാത്ത ഉണ്ട്. അതായത് അപ്പോ അത് ഇച്ചിരി എനിക്ക് തോന്നുന്നു ആ ഒരു ഡിമാൻഡിനെ അവർ അഡ്വാൻറ്റേജ് എടുക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. ആളുകളുടെ ഡിമാൻഡിനെ അവർ മാക്സിമം അഡ്വാൻറ്റേജ് എടുക്കുന്ന പോലെ, അതായത് ചില വീടുകളൊക്കെ നല്ല പ്രസന്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പക്ഷെ ചിലവര് അത് എല്ലാവരും ഇല്ല, ഞാൻ പറയുന്ന ഒരു 60% ഓഫ് ദം അങ്ങനെയാണ്. അവര് എന്താ പറയാ ആ കിടക്കുന്ന പോലെ തന്നെ, അതായത് ചില ഓണേഴ്സ് ഒന്നും ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന പോലും ഇല്ല, അങ്ങനത്തെ ഒരവസ്ഥയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം ഡിമാൻഡാണ്. ഞാനായാലും ചില സമയത്ത് ചിന്തിച്ചിട്ടുണ്ട് വീട് മേടിക്കുന്നതിനും ബെറ്റർ അപ്പാർട്ട്മെന്റ് ആണെന്ന് വരെ ചിന്തിച്ചു പോകും, ബിക്കോസ് അത്ര വില വ്യത്യാസമുണ്ട്. പിന്നെ നമ്മൾ വളർന്നു വന്ന ഒരു സാഹചര്യം അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വീടിനോടാണ് താല്പര്യം ഉള്ളത് കൊണ്ടും നമ്മളിങ്ങനെ നോക്കുന്നേ ഉള്ളൂ.
നമ്മളിപ്പോൾ കേട്ട ഈ അനുഭവം ഒറ്റപ്പെട്ടതായി എനിക്ക് തോന്നുന്നില്ല. കാരണം ആദ്യ വീട് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉണ്ടാകും. ഏതായാലും ഇക്കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുന്നതിനായി മെൽബണിലെ ഏരിയ സ്പെഷ്യലിസ്റ്റിൽ പ്രോപ്പർട്ടി കൺസൾട്ടന്റായ ഫിലിപ്പ് ചാക്കോയുമായി സംസാരിച്ചു. അതുകൂടിയൊന്ന് നമുക്ക് കേൾക്കാം. സ്വാഗതം ഫിലിപ്പ് ചാക്കോ എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക്. ഫിലിപ്പ്, ഈ രാജ്യത്തെ ഭവന വിപണി മുന്നോട്ടാണ് എന്നൊക്കെയാണ് കണക്കുകൾ വരുന്നത്, പക്ഷെ മെൽബണിൽ മാത്രം ഒരു കുറച്ച് സ്ലോ ആണ് എന്ന് കാണിക്കുന്നു. എന്താണ് നിലവിലെ ഒരു സാഹചര്യം മൊത്തത്തിൽ പറയുമ്പോൾ?
മെൽബൺ ഒഴിച്ചുള്ള മറ്റുള്ള സംസ്ഥാനങ്ങളിലെ വില വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. മെൽബണിലെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണെങ്കിലും മെൽബണിലെ ഈ ഭവന വിപണി അല്പം മന്ദഗതിയിലാണ്. പക്ഷേ കഴിഞ്ഞ വർഷങ്ങളിലെ ഗ്രോത്ത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഉള്ള ഒരു ചെറിയ ഡ്രോബാക്കേ ഉള്ളൂ. വരും വർഷങ്ങളിൽ മെൽബൺ വിപണിയും തിരിച്ചു വരും എന്നാണ് എന്റെ പ്രതീക്ഷ. ഇതൊരു പ്രതീക്ഷ, കാരണം കഴിഞ്ഞ വർഷം 11% വളർച്ച നമ്മുടെ മെൽബൺ ഏരിയയിൽ ഉണ്ടായിട്ടുണ്ട്, ജനറലി ആയിട്ടുള്ള ഒരു വളർച്ച. ഇപ്പോ ലാസ്റ്റ് 3 വർഷത്തെ ഒരു ഗ്രോത്ത് എടുക്കുവാണെങ്കിൽ ഒരു 1.5% കുറവ് ലാസ്റ്റ് 3 മന്ത്സ് ഉണ്ടായിട്ടുണ്ട്. ആവറേജ് ആണ് ഞാൻ പറയുന്നത്, ഓരോ സബർബ് ഡിഫറെന്റ് ആയിരിക്കും. ആവറേജ് അതാണ് ഇപ്പോഴത്തെ ഒരു കണക്കുകൾ കാണിക്കുന്നത്.
പൊതുവെ എല്ലാവരും പറയുന്നത് സപ്ലൈ കുറവാണ്, ഡിമാൻഡ് ഭയങ്കര കൂടുതലാണ്. സിഡ്നിയിലൊക്കെ നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് വില അങ്ങനെ ഒരു തോന്നുംപടി പോവുകയാണ് എന്നാണ്. ഈ വില ഉയർത്തുന്നതിൽ ഇല്ലെങ്കിൽ ഉയരുന്നതിൽ എത്രത്തോളം ഏജന്റുമാരുടെ ഒരു പങ്കുണ്ട്? താങ്കൾ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണല്ലോ വർഷങ്ങളായിട്ട്.
ഏജന്റിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം ഏറ്റവും ഉയർന്ന വില നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ഉയർന്ന വില തന്റെ വെണ്ടർക്ക് അതിന്റെ ഓണർക്ക് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇതിനകത്ത് ചില നിങ്ങൾ ആദ്യം നമ്മളൊരു ബയറായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ മാർക്കറ്റിൽ അഡ്വർടൈസ് ചെയ്ത വിലയല്ല നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾ ആ ഏരിയയിൽ വിറ്റ് പോയിരിക്കുന്ന സിമിലർ ആയുള്ള പ്രോപ്പർട്ടീനെ കമ്പയർ ചെയ്തിട്ട് വേണം നിങ്ങൾ വീട് വാങ്ങാനായിട്ട് ശ്രമിക്കേണ്ടത്. ഒന്ന്, ചില ഏജന്റുകൾ, പ്രത്യേകിച്ച് ചില ഏജന്റുകൾ അണ്ടർ കോട്ട് ചെയ്യുന്നുണ്ട്. അത് വിക്ടോറിയയിലൊക്കെ വളരെ കർശനമായി നിരോധിച്ചിരിക്കുന്നതാണ്. നമ്മൾ വിക്ടോറിയയിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. നമ്മൾ 3 പ്രോപ്പർട്ടികൾ മിനിമം നമ്മൾ കാണിച്ചിരിക്കണം. എന്തുകൊണ്ടാണ് നമ്മൾ ആ പിന്നെ എന്തുകൊണ്ടാണ് ആ വില ചോദിക്കുന്നതെന്ന്. ഉദാഹരണത്തിന് 900 to 990 ആണെങ്കിൽ എന്തുകൊണ്ടാണ് 900 to 990 ഈ പെർട്ടിക്കുലർ പ്രോപ്പർട്ടിക്ക് നമ്മൾ ചോദിക്കുന്നതിനുള്ള 3 comparable സെയില് നമുക്ക് മെൽബണിൽ കാണിക്കണം. വിക്ടോറിയ പൊതുവെ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ അതിൻ്റെതായ റൂൾസ് ഉണ്ടായിരിക്കും. പക്ഷെ കൂടുതലും വിക്ടോറിയ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വിക്ടോറിയയിലെ കാര്യങ്ങളാണ് കൂടുതൽ അറിയുന്നത്. എൻഡ് ഓഫ് ദി ഡേയിൽ ദി ബെസ്റ്റ് പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും ഏജന്റ് ശ്രമിക്കുന്നത്. അതാണ് അയാളുടെ ഉത്തരവാദിത്വം.
പക്ഷെ പലരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഒരിക്കൽ ഒരു വില നിശ്ചയിച്ച് പരസ്യപ്പെടുത്തിയ വീടിന്റെ വില ആദ്യത്തെ ഇൻസ്പെക്ഷൻ കഴിഞ്ഞതിന് ശേഷം വീണ്ടും വില ഉയർത്തി വീണ്ടും അത് പരസ്യപ്പെടുത്തി ആളുകൾക്ക് വിൽക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നിയമപരമായി അങ്ങനെ ചെയ്യുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ?
എപ്പോഴും ഡിമാൻഡ് കൂടുതലാണെങ്കിൽ, ഒരു പ്രോപ്പർട്ടി മാർക്കറ്റിൽ ഇട്ടിരിക്കുന്ന പ്രൈസിനേക്കാൾ ഡിമാൻഡ് കൂടുതൽ ഫസ്റ്റ് വീക്കിലോ 2 weeks കൊണ്ട് ഒരു ഓപ്ഷനൊക്കെ, പ്രത്യേകിച്ച് ഓപ്ഷനൊക്കെ പോകുന്ന പ്രോപ്പർട്ടികളാണെങ്കിൽ അവർക്ക് തോന്നുകയാണ് ഹൈ ഡിമാൻഡ് ഉള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ അവർക്ക് അത് റിവ്യൂ ചെയ്യാം. പക്ഷേ അത് ഫെയർ ആൻഡ് ഡീസെന്റ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആയിരിക്കണം. അത് ആദ്യം തന്നെ ഏജന്റുമാരുടെ ഉത്തരവാദിത്വമാണ്. അത് ആദ്യം തന്നെ അതിനുള്ള റിസർച്ച് നടത്തി ആ പ്രൈസ് അക്യുറേറ്റ് ആയിട്ട് അഡ്വർടൈസ് ചെയ്യുക എന്നുള്ളത് ഏജന്റിന്റെയും ഓണറുടെയും ഉത്തരവാദിത്വമാണ്. പക്ഷേ ചില കേസിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത രൂപത്തിലുള്ള ഡിമാൻഡ് വരികയാണെങ്കിൽ ഓപ്ഷനൊക്കെ പോകുന്ന പ്രോപ്പർട്ടികൾ നേരത്തെ തന്നെ അത് അവർക്ക് വേണമെങ്കിൽ പ്രൈസ് ചേഞ്ച് ചെയ്യാം.
ഇതിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ലീഗലി ഒരു ബൗണ്ടറീസ് ഇതിന് കൃത്യമായിട്ട് ഉണ്ടാവില്ല. ഇതൊരു എത്തിക്കൽ പ്രാക്ടീസ് ആയിരിക്കും അല്ലേ?
അത്രയേ ഉള്ളൂ, അതാണ് അതിന്റെ ഏറ്റവും അത് തന്നെ. നമ്മൾ അത് ഏജന്റ് ആവശ്യത്തിനുള്ള റിസർച്ച് നടത്തി അതിനുള്ള ഒരു പ്രൈസ് ആയിരിക്കണം. എപ്പോഴും ഏജന്റും അതിനകത്തുള്ള വെണ്ടറും തമ്മിലൊരു ധാരണ എത്തിയിരിക്കണം. അതിനുള്ള ഒരു റീസണബിൾ റിസർച്ച് വിദിൻ 2 കിലോമീറ്റർ റേഡിയസിൽ സിമിലർ പ്രോപ്പർട്ടീസ് സെല്ല് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മളൊരു റിസർച്ച് നടത്തണം. ബിഫോർ സെല്ലിംഗ്.
ഓക്കെ, ഞാനൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ ഒരു വീട് വിൽക്കുന്നയാൾക്ക് നിയമപരമായ ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടല്ലോ, അതെന്തൊക്കെയാണ് എന്നൊന്ന് പറയുമോ?
വീട് വിൽക്കുന്നയാൾ അയാൾ കൊടുക്കുന്ന വെൻഡർ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ കോൺട്രാക്ട് ഓഫ് സെയില് കറക്റ്റ് ആയിരിക്കണം. അയാൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യവും വ്യക്തവുമായിരിക്കണം. ഒപ്പം എന്തെങ്കിലും ഡിഫക്ട്സ് ആ വീടിനുണ്ടെങ്കിൽ അയാൾ അത് അയാൾക്കറിയാമെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്യണം. എന്തെങ്കിലും ബിൽഡിംഗ് അവിടെ ടെർമൈറ്റ് ഇൻഫെക്റ്റഡ് ആണ്, ഒരു ഉദാഹരണം ഞാൻ പറയാം, ഒരു ടെർമൈറ്റ് ഇൻഫെക്റ്റഡ് ആണ് ആ പ്രോപ്പർട്ടി എങ്കിൽ അയാൾക്കറിയാമെങ്കിൽ അത് അയാൾ ഡിസ്ക്ലോസ് ചെയ്യണം. അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഒരു മർഡറോ ഒരു ഡെത്തോ നടന്നിട്ടുണ്ട് എങ്കിൽ അയാൾക്കറിയാമെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്യണം. അതാണ് അതിൻ്റെ ലീഗലി ആയിട്ടുള്ളത്. അയാൾക്കറിയത്തില്ലെങ്കിൽ അയാൾക്കറിയത്തില്ല നമുക്ക് വെക്കാം, പക്ഷെ അയാൾക്ക് ജെന്വിൻലി അയാൾക്കറിയാമെങ്കിൽ അയാൾ അത് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം.
ഓക്കെ, അതെ, വിൽക്കുന്നയാളുടെ പോലെ തന്നെ അവകാശങ്ങളുള്ള ആളാണ് വാങ്ങുന്നയാൾ. ഈ വാങ്ങുന്ന ഒരു വീട് വാങ്ങുന്ന വ്യക്തിക്ക് നിയമപരമായി എന്തൊക്കെ അവകാശങ്ങളുണ്ട്?
വീട് വാങ്ങുന്നയാൾക്ക് ആ കോൺട്രാക്ട് ഓഫ് സെയിൽ വാങ്ങിച്ച് വെൻഡർ സ്റ്റേറ്റ്മെന്റ് വാങ്ങിച്ച് അത് ബിഫോർ സൈനിങ് ദ കോൺട്രാക്ട് അയാൾക്കത് മുഴുവൻ വാങ്ങിച്ച് അവരുടെ ലീഗൽ റെപ്രസെന്റേറ്റീവ് അതിൽ ഗോ ത്രൂ ചെയ്ത് അയാൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യും, അത് ചോദിക്കാം. അതുപോലെ തന്നെ പ്രൈവറ്റ് സെയിൽ ആണെങ്കിൽ ഇൻ വിക്ടോറിയ നമുക്ക് കൂളിംഗ് ഓഫ് പീരീഡ് ഉണ്ട്. നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടി വാങ്ങി നിങ്ങൾക്ക് മൈൻഡ് ചേഞ്ച് എങ്കിൽ വിദിൻ ത്രീ ബിസിനസ് ഡേയ്സ് ആണ്, നോട്ട് ഇൻക്ലൂഡിംഗ് ദ വീക്കെൻഡ്. സോ നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടിയിൽ നിന്ന് വിഡ്രോ ചെയ്യാനായിട്ടുള്ള അവകാശമുണ്ട്. സെയിം ടൈം അങ്ങനെ നിങ്ങൾ കൂളിംഗ് ഓഫ് പീരീഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 0.2% ഓഫ് പെർച്ചേസ് പ്രൈസ് നമ്മൾ പെനാൽറ്റി ആയിട്ട് കൊടുക്കേണ്ടി വരും. പക്ഷെ സ്റ്റിൽ നിങ്ങൾക്ക് കൂൾ ഓഫ് ചെയ്ത് വിഡ്രോ ചെയ്യാം ആ പ്രോപ്പർട്ടിന്ന് വിതൗട്ട് എനി അതർ. പക്ഷെ നിങ്ങൾ ആ ഒരു സ്മോൾ എമൗണ്ട് നിങ്ങൾ ഒരു പെനാൽറ്റി പോലെ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ബിഫോർ ബൈയിങ് എവറി ബയർ ഹാസ് ആൻഡ് റൈറ്റ് ടു ഇൻസ്പെക്ട് ദ പ്രോപ്പർട്ടി. അത് മറ്റൊന്ന് നമ്മുടെ കോൺട്രാക്ട് ഓഫ് സെയിലില് നമുക്ക് നെഗോസിയേഷൻ ചെയ്യാനായിട്ടുള്ള ടൈംസ് നമ്മൾക്ക് വെക്കാം. നിങ്ങൾക്ക് എന്നാണ് സെറ്റിൽമെന്റ് വേണ്ടത് എന്നാണ് അത് നിങ്ങൾക്ക് ഡിമാൻഡ് ചെയ്യാം. അത് വെൻഡറും നിങ്ങൾക്കും തമ്മിലുള്ള ഒരു ധാരണയിൽ അത് പോകും. പിന്നെ ഒന്ന് ഒരു ഫൈനൽ ഇൻസ്ട്രക്ഷൻ ബിഫോർ സെറ്റിൽമെന്റ്, ബിഫോർ 1 or 2 days ഓർ ഈവൻ 1 week ബിഫോർ നിങ്ങൾക്ക് ഫൈനൽ ഇൻസ്ട്രക്ഷൻ ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട് എവറി പ്രോപ്പർട്ടി. വെൻ യു ബൈ ദ പ്രോപ്പർട്ടി മേ ബി സെറ്റിലിംഗ് ആഫ്റ്റർ 60 days. So before 1 week or even 2 business days before, you have right to inspect the final inspection. അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, നിങ്ങൾ കണ്ട പോലെ തന്നെയാണോ 60 days അല്ലെ 90 days ബിഫോർ നിങ്ങൾ മേടിക്കുന്ന പോലെ തന്നെയാണോ പ്രോപ്പർട്ടി ഇരിക്കുന്നത്, അവിടുന്ന് എന്തെങ്കിലും എടുത്തു മാറ്റിയിട്ടുണ്ടോ, എന്തെങ്കിലും പെർമനന്റ് നേച്ചറുള്ള സാധനങ്ങൾ എടുത്തു മാറ്റുന്നുണ്ടെങ്കിൽ സെക്ഷൻ 32 പറഞ്ഞിരിക്കണം. അല്ലെങ്കിൽ പെർമനന്റ് നേച്ചറുള്ള സാധനങ്ങൾ, ഉദാഹരണത്തിന് കർട്ടൻസ് അല്ലെങ്കിൽ ഓവൻസ്, കുക്ക് ടോപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ, എയർ കണ്ടീഷൻസ് ഇതൊക്കെ അവിടെ തന്നെ ഉണ്ടോ എന്ന് മേക്ക് ഷുവർ ചെയ്യുക. അത് ഫെയർ ആൻഡ് റീസണബിൾ കണ്ടീഷനിലാണോ പ്രോപ്പർട്ടി കിടക്കുന്നത്, ബ്രേക്കേജ് ഒന്നും വന്നിട്ടില്ല, എല്ലാം വർക്കിംഗ് കണ്ടീഷനാണ്, ഓവൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഹോട്ട് വാട്ടർ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യാനായിട്ട് ഈ ഫൈനൽ ഇൻസ്ട്രക്ഷൻ സഹായിക്കും.
ഓക്കെ, ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം, നമ്മൾ ഇത്രയെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പോലും സോളിസിറ്റർ ഈ കാര്യങ്ങളെല്ലാം നോക്കിയാൽ പോലും പലപ്പോഴും തർക്കങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടല്ലോ വീട് വാങ്ങുമ്പോൾ, പരാതികളും പ്രശ്നങ്ങളും, ഇതൊക്കെ എങ്ങനെയാണ് പരിഹരിക്കുക? ഇതിനായി നമുക്ക് പരാതി നൽകാൻ പറ്റുമോ?
പരാതി നൽകാനായിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ സോളിസിറ്ററെ ബന്ധപ്പെടുക. എത്രയും പെട്ടെന്ന് അതർ പാർട്ടിയുടെ സോളിസിറ്ററിനെ അറിയിക്കുക ഞങ്ങൾക്ക് ഇങ്ങനെ ഡിസ്പ്യൂട്ട് ഉണ്ടെന്ന്. ഒരു നമുക്ക് ഇനിഷ്യൽ ഡിപ്പോസിറ്റിൽ നിന്ന് ഒരു സെർട്ടൺ എമൗണ്ട് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. ഈവൻ സെറ്റിൽമെന്റ് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിലും നമ്മുടെ സോളിസിറ്റർ അതിനുവേണ്ടിയുള്ള നിയമോപദേശം നമുക്ക് തരും. അല്ലെങ്കിൽ നമ്മൾ ഫർദറായിട്ട് ഇപ്പം വിക്ടോറിയയിലാണെങ്കിൽ കൺസ്യൂമർ അഫയേഴ്സ് വിക്ടോറിയയിൽ സമീപിക്കാം. ന്യൂ സൗത്ത് വെയിൽസിലാണെങ്കിൽ ഫെയർ ട്രേഡ് അതോറിറ്റി ഇൻ ന്യൂ സൗത്ത് വെയിൽസ്, അതുപോലുള്ള ഓരോ സ്റ്റേറ്റിനും അതേതായ ഏജൻസികളുണ്ട്, അവിടെ സമീപിക്കുക. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. മറ്റുള്ള വലിയ ലീഗൽ ആക്ഷനിലേക്ക് പോകുമ്പം അതിനുള്ള എക്സ്പെൻസും കൂടുതലായിരിക്കും. സോ അത് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റവും ആദ്യം സമീപിക്കേണ്ടത് നമ്മുടെ സോളിസിറ്ററെ തന്നെയാണ്. അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് ആണ് കൺസ്യൂമർ അഫയേഴ്സ് വിക്ടോറിയ അല്ലെങ്കിൽ ഫെയർ ട്രേഡ് ന്യൂ സൗത്ത് വെയിൽസ് എന്നുള്ള ഏജൻസികളെ പോലുള്ള.
ഓക്കെ, ഓരോ സംസ്ഥാനത്തെയും അതത് ഏജൻസികളെ ബന്ധപ്പെടുക അല്ലെ, സർക്കാർ
അംഗീകരിച്ചിട്ടുള്ള ഏജൻസികളുണ്ട്.
ഓക്കെ, ഏതായാലും വളരെയധികം നന്ദി ഫിലിപ്പ് ചാക്കോ. ഒരു വീട് വാങ്ങുമ്പോൾ നമ്മളൊക്കെ നേരിടാൻ സാധ്യതയുള്ള പ്രായോഗിക പ്രശ്നങ്ങളെ പറ്റിയും അതിനെ എങ്ങനെ പരിഹരിക്കാമെന്നതിനെ പറ്റിയും ഇത്രയും വിശദമായി സംസാരിച്ചതിന്
താങ്ക് യു വെരി മച്ച്.
പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയൻ ഭവന വിപണിയിലെ സാഹചര്യങ്ങളും വീട് വാങ്ങാനും വിൽക്കാനും ശ്രമിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയുമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. മെൽബണിലെ ഏരിയ സ്പെഷ്യലിസ്റ്റിൽ പ്രോപ്പർട്ടി കൺസൾട്ടന്റായ ഫിലിപ്പ് ചാക്കോ പറഞ്ഞ കാര്യങ്ങൾ പൊതുവായ ചില നിർദ്ദേശങ്ങൾ മാത്രമാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഓസ്ട്രേലിയയിലെ ദേശീയ മലയാള പ്രക്ഷേപണമായ SBS മലയാളത്തിൽ ഈ പോഡ്കാസ്റ്റ് തയ്യാറാക്കി അവതരിപ്പിച്ചത് ഞാൻ ജോജോ ജോസഫ്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.